തീത്തോസിന്റെ ലേഖനം രണ്ടാമത്തെ അധ്യായത്തിന്റെ 11-12 വാക്യങ്ങൾ, 13 വാക്യങ്ങൾ ഞങ്ങൾ വായിക്കുന്നു. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ച മോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടി ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. 30 വർഷത്തിന് മുമ്പേ ഈ കോളേജിൽ പഠിക്കുവാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. ഈ കഴിഞ്ഞ 30 വർഷവും കർത്താവിൻ്റെ വേലയിൽ പ്രവർത്തിക്കുവാനുള്ള ഫുൾ ടൈം മിനിസ്റ്ററായിരിക്കുവാനുള്ള ഭാഗ്യവും കർത്താവ് നൽകി. എനിക്ക് ഇവിടെ നിന്ന് ലഭിച്ച എല്ലാ അറിവുകളും എനിക്ക് ലഭിച്ചിട്ടുള്ള എൻ്റെ വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കുവാനുള്ള ഭാഗ്യമുണ്ടായി. ഈ ലഭിക്കുന്ന ഓരോ അറിവുകളും ദൈവികമായുള്ള ജ്ഞാനങ്ങളും അന്നന്ന് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് ഞാൻ പ്രതിജ്ഞ എടുത്ത ഒരു വ്യക്തിയാണ്. ഒരിക്കലും എനിക്കറിയാവുന്ന ഒരു സത്യം ഞാൻ മറച്ചു വെക്കുകയില്ല. ദൈവം എന്നോട് സംസാരിക്കുന്ന ഓരോ പദങ്ങളും സഹജീവികൾക്ക് വേണ്ടി വിളമ്പുവാനുള്ളൊരു പ്രതിഷ്ഠ എനിക്കുണ്ട്. ഇന്ന് രാത്രിയിലെ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രാർത്ഥനയിൽ ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നുള്ള സത്യങ്ങൾ തുറന്നു പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവമക്കളുടെ സഹകരണവും പ്രാർത്ഥനയും പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഭാഗ്യകരമായ പ്രത്യാശ എന്നതാണല്ലോ നമ്മുടെ തീം. പക്ഷേ ആ തീമിനോട് ചേർക്കേണ്ടുന്ന മറ്റു ചില വിശിഷ്ട ആറ്റിബ്യൂട്ട്സ് കൂടെ ഉണ്ട്. എന്താണത്? സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. സ്തോത്രം. ദൈവമക്കളെ നോർക്കണം ഒരു നിമിഷം. കൃപയെക്കുറിച്ച് ചിന്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. ആ ദൈവകൃപ ഉദിച്ചു എന്ന് പറയുന്നതിൽ നിന്ന് ഇരുട്ടിലേക്ക് വെളിച്ചം പോലെയാണ് കൃപ വന്നതെന്ന് വ്യക്തമല്ലേ? അങ്ങനെയാണെങ്കിൽ കൃപ ലഭിച്ചവരുടെ മുഖത്ത് പ്രകാശമുണ്ടായിരിക്കണം. കൃപ ലഭിച്ചവരുടെ മുഖത്ത് ഹൃദയം പ്രകാശിക്കണം. അവരുടെ പാദകൾ പ്രകാശമായിരിക്കണം. അവർ സന്തോഷചിത്തന്മാരായിരിക്കണം. അതാണ് ദൈവം പ്രതീക്ഷിക്കുന്ന മഹത്തായ അനുഭവം. പിന്നെ നാം വായിക്കുന്നത് അതിൻ്റെ 2 സെക്ഷൻ ശ്രദ്ധിക്കുക. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടി ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ഇന്ന് രാത്രിയിലെ ചിന്തയിൽ എനിക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയത് ഡിയോൺടോളജി എന്നൊരു പദമാണ്. വളരെ വേഗം ഞാനതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഡിയോൺടോളജി സിസ്റ്റമാറ്റിക് തിയോളജിയിൽ വളരെ പ്രസക്തമായ ഒരു പാഠമാണ് ഡിയോൺടോളജി. ഡിയോൺടോസ് എന്ന വാക്കിൻ്റെ അർത്ഥം മോറൽസ് ആൻഡ് എത്തിക്സ് എന്നാണ്. എന്ന് പറഞ്ഞാൽ നെസസറി തിങ്സ് ഓഫ് ലൈഫ്, ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത വിശിഷ്ട ഗുണങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ലളിതമായി ചിന്തിച്ചു നോക്കൂ. വി ആർ സ്റ്റാൻഡിങ് ആൻഡ് ഫേസിങ് എ ഡിയോൺടോളജി. ഏത് നിമിഷവും ഒരു ധാർമ്മിക തത്വശാസ്ത്രം നമ്മുടെ മനസ്സാക്ഷിയിലുണ്ടായിരിക്കണം. ഈ തലമുറയെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സംസാരിക്കാനുള്ള, വരും കാലങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ള ധാരാളം ഭാഗങ്ങളുണ്ട്. ഞാൻ അതിവേഗം ഒന്ന് ഉദ്ധരിക്കാം. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം മുതൽ നമ്മൾ വായിച്ചാൽ അവിടെ ഒരു വലിയ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാം. ഈ തലമുറയുടെ പാപത്തിൽ പൂരിതമായി തീർന്ന മനുഷ്യവർഗത്തിൻ്റെ അനുഭവങ്ങൾ, മനുഷ്യവർഗത്തിൻ്റെ അധപ്പതിച്ചതായ ടോട്ടൽ ഡിപ്രൈവ് കണ്ടീഷൻ അതിവ്യക്തമായി വരച്ചു കാട്ടിയിരിക്കുന്ന ഭാഗം. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാഞ്ഞതിന് തക്കവണ്ണം ദൈവരെ ഉചിതമല്ലാത്ത ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. അവർ സകല അനീതിയും ദുഷ്ടതയും എണ്ണി നോക്കണം. 21 കൂട്ടം കാര്യങ്ങൾ പാപത്തിൻ്റെ പരിണിത ഫലങ്ങളായിട്ട് കായ്ച്ചു വന്നിരിക്കുന്ന വിവരങ്ങൾ ഈ വാക്യശകലത്തിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നുണ്ട്. വായിച്ചു നോക്കൂ. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ. അസൂയ, കുല, പിണക്കം, കപടം, ദുശ്ശീലം എന്നിവ തിങ്ങിയവർ. കുരളക്കാർ, ഏഷണിക്കാർ, ദൈവദ്യോഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ, മരണയോഗ്യരെന്നുള്ള ദൈവത്തിൻ്റെ ന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രമാണിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും ചെയ്യുന്നു. അതെ, ഒന്ന് അതിനോട് ചേർന്ന് ഒന്ന് രണ്ട് വാക്കുകൊണ്ട് 2 കൊരിന്ത്യർ 11:12 വായിച്ചാൽ വളരെ ടോട്ടൽ ഡിപ്രൈവ് കണ്ടീഷനുള്ള ഒരു തലമുറയുടെ ചിത്രീകരണം നിങ്ങൾക്ക് അവിടെയും കാണാം. സമയക്കുറവുകൊണ്ട് ഞാൻ അധികം എടുക്കുന്നില്ല. 1 തിമോത്തിയോസ് 4:1 മുതൽ നമുക്ക് നോക്കാം. 1 തിമോത്തി 4:1 മുതൽ വായിക്കുമ്പോൾ മറ്റൊരു ചിത്രം നമ്മുടെ മനസാക്ഷിയിൽ വരുന്നു. 1 തിമോത്തി 4:1. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്കു പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. അവർ സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചവരായി വിവാഹം വിലക്കുകയും സത്യത്തെ ഗ്രഹിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച പുണ്യങ്ങളെ വർജിക്കണം എന്ന് കൽപ്പിക്കുകയും ചെയ്യും. ഇനിയും നമ്മളെ വേറെ ഒരു വാക്യം കൂടെ, 2 തിമോത്തിയോസ് 3:1 നമുക്കെല്ലാം കാണാപ്പാടം അറിയാവുന്ന വാക്യങ്ങളാണ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദികെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ദാക്ഷ്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരും ആകും. ഇനി നിങ്ങളെ കുറച്ചുകൂടെ കഴിയുമ്പോൾ 2 പത്രോസ് 2 വായിച്ചു നോക്കണം. യൂദയുടെ ലേഖനം 4 മുതൽ 19 വാക്യങ്ങൾ വായിച്ചു നോക്കണം. നമ്മൾ ജീവിക്കുന്ന തലമുറ അവസാനത്തെ തലമുറയാണ്, യാതൊരു സംശയവുമില്ല. ദൈവമക്കളെ എന്നോട് എഗ്രി ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദിസ് ഈസ് ദ ലാസ്റ്റ് ജനറേഷൻ. നിശ്ചയമായിട്ടും ഈ ലോകത്തിലെ യുഗത്തിന്റെ സമാപന തലമുറയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. വളരെ വ്യക്തമായിട്ട് ഓർക്കണം, 2 വശത്തിലായിട്ട് മനുഷ്യൻ ചേരിതിരിയുന്ന ഒരു കാലഘട്ടമാണ്. വളരെ സൂക്ഷിച്ച് മനസ്സിലാക്കിയാൽ നിങ്ങൾ ഗ്രഹിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു. മനുഷ്യൻ 2 ചേരിയിലേക്ക് തിരിയുന്ന ഒരു സന്ദർഭമാണ്. നമ്മളിങ്ങനെയാണ് എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്, ഇനി എത്ര അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിൽ അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടം. 2 കൂട്ടമായിട്ട് നിങ്ങളുടെയും എൻ്റെയും മുമ്പിൽ ചിത്രീകരിക്കുന്നു. വ്യക്തമായ വസ്തുതകളല്ലേ? അല്പമേശം നേരം നമ്മൾ ചിന്തിച്ചു നോക്കണം. വെളിപ്പാട് പുസ്തകം 22:10 മുതൽ വായിച്ചാൽ 12 വാക്യത്തിൽ വളരെ വ്യക്തമായി നമ്മൾ കാണുന്നു, അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ, ഇതാ ഞാൻ വേഗം വരുന്നു. ദൈവമക്കൾ ഓർക്കണം, കർത്താവിന്റെ കാഹളധ്വനിയുടെ തൊട്ടു മുമ്പ് ജീവിച്ചിരിക്കുന്ന ആളുകൾ എന്നുള്ള സന്തോഷം മുഖത്ത് കളിയാടിക്കൊണ്ട് വേണം ഓരോ നിമിഷവും വിശ്വാസിയുടെ പാർക്കുവാനായിട്ട്. നിരാശനായിട്ടിരിപ്പാൻ നിനക്കിടയാകരുത്, ഒരിക്കൽ പോലും നിരാശയുടെ മുഖം കണ്ടുപോകരുത്. സ്തോത്രം, ഈ ദിവസങ്ങളിൽ എനിക്ക് വളരെ സന്തോഷം തോന്നി. കണ്ട എല്ലാവരുടെയും മുഖത്ത് പ്രത്യാശയുടെ പ്രതികരണങ്ങളുണ്ട്. നിശ്ചയമായിട്ടും ഞങ്ങൾ സന്തോഷിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഫേസ് ചെയ്യുന്നത് BJP യെയും ഞങ്ങൾ ഫേസ് ചെയ്യുന്നത് അവിടുത്തെ ഹിന്ദു പരിഷത്തിനെയും, ഞങ്ങൾ ഫേസ് ചെയ്യുന്നത് അവിടുത്തെ കത്തോലിക്ക സഭയെയും, ഞങ്ങൾ ഫേസ് ചെയ്യുന്നത് നിരീശ്വരവാദത്തെയും മാർക്സിസത്തെയുമാണ്. അവിടെ നിന്ന് പോരാടുവാനുള്ള ശക്തിയുടെ പ്രചോദനം ഇവിടെയുള്ള നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. ഇന്ത്യ ഒരു വല്ലാത്ത സാഹചര്യത്തിൽ എത്തിയിരിക്കുന്ന അറിയാമല്ലോ. നിങ്ങൾ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മറന്നുപോകരുത്. നിങ്ങൾ 2-3 കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് ചെയ്യണം. 1, മലയാളം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, നിശ്ചയമായിട്ടും മറന്നുപോകരുത്. എൻ്റെ കൈൻഡ് അഡ്വൈസാണ്. കാരണം അപ്പച്ചനും വല്യപ്പച്ചനും വരുമ്പോൾ ഇംഗ്ലീഷ് പറയാൻ ചെല്ലരുത്, മലയാളത്തിൽ കുറച്ചെങ്കിലും പറയാൻ അവർ പഠിച്ചിരിക്കണം. 1. 2, ഇന്ത്യയുടെ ഭാവി ഓർത്ത് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇന്ത്യയുടെ സുവിശേഷീകരണത്തെ ഓർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇന്ത്യയുടെ സംസ്കാരത്തെ ഇവിടെ പരത്തുവാനും സാധിക്കണം. കർത്താവിന് സ്തോത്രം. ഇന്ത്യയുടെ സംസ്കാരം പരത്തുന്നതിന് ദൈവം നിങ്ങളെ ഉപയോഗിക്കുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. അതുകൂടെ നമ്മുടെ മനസാക്ഷിയിൽ ഉണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പേ മലയാള മനോരമയിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ആർട്ടിക്കിളിൽ ഇങ്ങനെയാണ് ഞാൻ വായിച്ചത്, 1954 പ്രസിദ്ധനായ ജോൺ 23 മാർപ്പാപ്പ വത്തിക്കാൻ സുനഹറോസ് സെക്കൻഡ് വാറ്റിക്കൻ കൗൺസിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്നാണ് മനോരമ കൊടുത്തിരുന്നത്. അദ്ദേഹം പ്രാർത്ഥിച്ചത്, ദൈവമേ, അങ്ങയുടെ അപ്പോസ്തലന്മാർ ശ്ലീഹന്മാർ പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മേൽ വീണതായ ഹോളി സ്പിരിറ്റ്, ആ പരിശുദ്ധാത്മാവ് നിന്റെ ജനങ്ങളുടെ മേൽ വീഴുമാറാകണമേ. ഇതുപോലൊരു കോൺഫറൻസിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കേട്ടുകൊണ്ടിരുന്ന കർദ്ദിനാളന്മാരും അച്ഛന്മാരും ബിഷപ്പന്മാരും വിശ്വാസികളും എല്ലാം അവരവരുടെ നാടുകളിലെത്തി അവർ പ്രാർത്ഥന ആരംഭിച്ചു. കൊച്ചു കൊച്ചു സംഘടനകൾ, കൊച്ചു കൊച്ചു പ്രാർത്ഥനാ വലയങ്ങൾ സൃഷ്ടിച്ചു. ചുരുക്കി പറഞ്ഞാൽ അവയെല്ലാം വളർന്നു, ഇന്ന് ലോകം മുഴുവൻ അറിയുന്ന കരിസ്മാറ്റിക് ആയിട്ട് മാറി. കർത്താവിന് സ്തോത്രം. നിങ്ങൾക്കറിയാമല്ലോ കരിസ്മാറ്റിക്കിനെ വിശേഷിപ്പിക്കുവാൻ ഞാനൊന്നും എനിക്കൊന്നും പറയാനായിട്ടില്ല. കാരണം കരിസ്മാറ്റിക്കിന്റെ അഭിഷേകം പ്രാപിച്ച പലരും ഭൂതമായി മാറിയിരിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. എങ്കിലും നല്ല ആളുകൾക്ക് ആത്മാവിനെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരം ദൈവമക്കൾ നല്ലപോലെ ഓർക്കണം. ആത്മനിറവിൽ വിശ്വസിക്കുന്ന സമൂഹം മാത്രമേ ലോകത്തിൽ വളരുന്നുള്ളൂ എന്ന് പറയുവാൻ എനിക്ക് സന്തോഷമുണ്ട്. ആത്മനിറവ് എന്തുകൊണ്ട്? അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ദൈവമക്കളെ, നമ്മുടെ വീടുകളിൽ പ്രവചന സൂക്തം ഉണ്ടാകണം. നമ്മുടെ വീടുകളിൽ പ്രവചന ഭാഷ്യം ഉണ്ടാകണം. നമ്മുടെ ആരാധന സ്ഥലങ്ങളിൽ പ്രാർത്ഥനയും പ്രസംഗവും മാത്രമല്ല, പ്രവചനം നടക്കുവാൻ നീ ഈ കോൺഫറൻസിൽ പ്രാർത്ഥിക്കൂ. നിന്റെ വീട്ടിൽ ആരംഭിക്കട്ടെ, നിന്റെ അടുക്കളയിൽ ആരംഭിക്കട്ടെ, നിന്റെ ബെഡ്റൂമിൽ ആരംഭിക്കട്ടെ, നിന്റെ വായനാമുറിയിൽ ആരംഭിക്കട്ടെ, എല്ലായിടത്തും ആത്മനിറവ് ആരംഭിക്കട്ടെ. ആത്മനിറവ് പ്രാപിക്കുന്നവരുടെ സംഖ്യ ലോകത്തെ മുഴുവൻ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സമയമാണ്. അതൊരു നല്ല വശം. മറുവശം എന്താണെന്നറിയാമോ? ഇപ്പൊ ഞാൻ വായിച്ച സംഭവങ്ങൾ നടമാടുന്ന സമയമാണ്. അന്ത്യകാലത്തിന്റെ അന്തിമമായ സംഭവങ്ങൾ, അന്ത്യകാലത്തിന്റെ ഇരുളടഞ്ഞ സംഭവങ്ങൾ നിറഞ്ഞൊരു കാലഘട്ടത്തെയാണ് നിങ്ങളും ഞാനും അഭിമുഖീകരിക്കുന്നത്. ഈ സമയത്ത് ഒരിക്കലും ഈസിയായിട്ട് ജീവിക്കരുത് വിശ്വാസികൾ. സ്തോത്രം. ഈസിയായിട്ട് ജീവിക്കരുത്. കഴിഞ്ഞ ദിവസം ഒരു ഭക്തനായ രവിദാസൻ എഴുതിയൊരു ഭാഗം ഞാൻ വായിച്ചു. ഞാൻ അറിയാതെ നിലവിളിച്ചു പോയി. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം പറയുന്നത്, ഈ ഭൂമി, the power of the prince of the power of the air, ഈ വായുമണ്ഡലത്തിൽ മുഴുവനും, അതെ, വായുവിൽ ഓക്സിജനും നൈട്രജനും ലയിച്ചിരിക്കുന്നത് പോലെ, മൊത്തം ലയിച്ചിരിക്കുന്നത് പോലെ, പൊടിപടലങ്ങൾ പടർന്നു കിടക്കുന്നത് പോലെ, ഈ വായുമണ്ഡലത്തിൽ മുഴുവനും, അതെ, പ്രിൻസ് ഓഫ് ദി പവർ ഓഫ് ദി എയർ, ഈ വായുവിൽ ദുഷ്ടനായ ശത്രുവായ പിശാജ് ലയിച്ചു വിതറിക്കിടക്കുന്നുവെന്ന്. ഒരു ദൈവത്തിന്റെ പൈതൽ ശ്വസിക്കുന്നതിന് മുമ്പ് യേശുവിന്റെ രക്തം എന്ന മറവെച്ച് വേണം ശ്വസിക്കാനെന്ന് അദ്ദേഹം പറഞ്ഞു. സ്തോത്രം. പ്രൈസ് ലോർഡ്. നീ ശ്വസിക്കുന്ന വായുവിൽ ദുഷ്ടനുള്ളത് കൊണ്ട് അവൻ അകത്ത് വരാതിരിക്കത്തക്കവണ്ണം യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ചു വേണം നീ ശ്വസിക്കാനെന്ന്. ഒന്ന് ചെയ്താട്ട് വിശ്വാസികളെ, രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇൻഹെയിൽ ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. നിങ്ങളും ഞാനും, അതെ, ദൈവത്തിന്റെ ഭക്തന്മാരാണ്, ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരാണ്. ലോകത്തെ തകിടം മറിക്കുവാൻ ദൈവം ഉപയോഗിക്കുന്ന മാനപാത്രങ്ങളാണെന്ന് ഓർക്കണം. ഈ യോഗത്തിൽ വെച്ച് നീ ആള് മാറിയതുപോലെ ആയിത്തീരട്ടെ. നമുക്കതിനായി ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പൈതലെ വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, ബെസ്റ്റ് മിനിസ്റ്റർ തിയോളജിയൻസ് ഈ അടുത്ത കാലത്ത് ഇറക്കിയ അവരുടെ പ്രബന്ധത്തിൽ ഞാൻ വായിച്ചൊരു ഭാഗം നിങ്ങളെ ഓർപ്പിക്കാം. ഇംഗ്ലണ്ടിലെ വെസ്റ്റ് മിനിസ്റ്റർ തിയോളജിയൻസ് കണ്ടുപിടിച്ചത്, അവർ പറയുന്നത്, വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ആ ബഹൽ പാപങ്ങളെല്ലാം, ഭീകര പാപങ്ങളുടെ എല്ലാം ലിസ്റ്റ് ഞാൻ വായിച്ചല്ലോ, ആ ലിസ്റ്റിനെ സമാഹരിച്ചുകൊണ്ട് വേദശാസ്ത്രജ്ഞന്മാർ, ദേർ ആർ സെവൻ അതെ മോറൽ ഈവിൾ, കറണ്ട് മോറൽ ഈവിൾ ഇൻ ദ സൊസൈറ്റി എന്ന ഹെഡിങ് കൊടുത്തുകൊണ്ട് ഒരു ആർട്ടിക്കിൾ പരസ്യപ്പെടുത്തി. ഞാൻ ആ ഭാഗം പറയാം, ശ്രദ്ധിക്കണം. ദൈവമക്കളൊന്ന് കുറിച്ചെടുത്താൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സെവൻ മോറൽ ഈവിൾസ് ടുഡേ ഇൻ ദ സൊസൈറ്റി. ഓർക്കണം, വേദപുസ്തകത്തിൽ നമ്മൾ വായിച്ചു, അന്ധകാരത്തിൽ ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക. മനുഷ്യർ സ്വസ്നേഹികളെ, ദ്രവ്യാഗ്രഹികളെ, വമ്പ് പറയുന്നവരെ ഇതൊക്കെ ആയിത്തീരും എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ സമാഹരിച്ചുകൊണ്ട് ക്യാപ്സ്യൂൾ പോലെ ഉരുട്ടിയെടുക്കുവാൻ കഴിഞ്ഞ ചിന്തകൾ ചിന്തിച്ചു നോക്കൂ. ഞാൻ പറയാം, ശ്രദ്ധിക്കൂ. ആരൊക്കെ എഴുതുന്ന എനിക്ക് അറിയണം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇതുവരെ പറഞ്ഞത് മനസ്സിലായെങ്കിൽ കയ്യൊന്ന് കാണട്ടെ. സ്തോത്രം. മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇനിയും പറയുന്നത് മനസ്സിലാകണം. വെറും ബഹളം കൊണ്ടും വെറും പടക്കം കൊണ്ടും പുകമറ കൊണ്ടും ഞങ്ങൾ ശുശ്രൂഷിക്കുകയില്ല. അതെ, ഈ പട്ടണത്തിൽ പാർക്കുന്ന, ഇവിടെ വന്നിരിക്കുന്ന കേരളീയർ നിശ്ചയമായിട്ടും ആറ്റം ബോംബ് പോലെ പൊട്ടിത്തെറിക്കുന്ന ശക്തികളാണെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. നിശ്ചയമായിട്ടും ലോകത്തെ കീഴ്മേൽ മറിക്കുവാനുള്ള ശക്തിയുള്ള ദൈവമക്കളാണ് വിളിക്കുന്നത്. നല്ലതുപോലെ ചിന്തിക്കൂ. നിങ്ങൾ കുറിച്ചു വെക്കണം, ചിന്തിച്ചു നോക്കണം. ഏഴ് മഹൽ പാപങ്ങൾ ഇന്നത്തെ തലമുറ ചെയ്യുന്നുവെന്ന് മുമ്പേ പറഞ്ഞത് എല്ലാം കൂടെ കൂട്ടി ഉരുക്കിയെടുത്ത, അതിൽ നിന്ന് ഗുളിക പോലെ ഉരുട്ടിയെടുത്ത സത്യങ്ങളാണ്. നമ്പർ വൺ, പൊളിറ്റിക്സ്, മോഡേൺ പൊളിറ്റിക്സ് വിതൗട്ട് പ്രിൻസിപ്പിൾ. ഞാൻ വിശദീകരണം പറയണ്ട. പൊളിറ്റിക്സ് വിതൗട്ട് പ്രിൻസിപ്പിൾ. നമ്പർ ടു, വെൽത്ത് വിതൗട്ട് വർക്ക്. ജോലി ചെയ്യാതെ പണം സമ്പാദിക്കുന്ന മഹാ അപരാധം, ഓർത്തു നോക്കണം. സെക്കൻഡ്, വെൽത്ത് ഓർ മണി വിതൗട്ട് വർക്ക്. നമ്മുടെ നാട്ടിലും എല്ലാ നാട്ടിലും മനുഷ്യൻ ചെയ്യുന്ന കുറ്റകൃത്യമാണ് പോലും. മൂന്നാമത്തത്, പ്ലഷർ വിതൗട്ട് കോൺഷ്യൻസ്. മനസാക്ഷിയില്ലാത്ത സുഖഭോഗം, തിന്നുക തിന്നുക പിന്നെയും തിന്നുക, നടന്നോണ്ട് തിന്നുക, കിടന്നോണ്ട് തിന്നുക, ഇരുന്നോണ്ട് തിന്നുക, ഉറങ്ങുമ്പോൾ വായിരിട്ടോണ്ട് കിടക്കുക, എല്ലാം മഹാപാപങ്ങളാണ്. സുഖത്തെ ഈ ഗ്ലോബിന്റെ മറുഭാഗത്ത് പട്ടിണി കിടക്കുന്ന ആയിരങ്ങൾ, പച്ചവെള്ളം കിട്ടാനില്ലാതെ കിടക്കുന്ന ലക്ഷങ്ങൾ, അതിന്റെ നടുവിൽ സുഖഭോഗം അനുഭവിക്കുവാൻ സൗകര്യമുള്ള നിങ്ങൾക്കും എനിക്കും ഇടയാകാതെ പോകട്ടെ. പ്ലഷർ വിതൗട്ട് കോൺഷ്യൻസ്. അടുത്തത് നോളജ് വിതൗട്ട് ക്യാരക്ടർ. സ്വഭാവമില്ലാത്ത അറിവ്, ഓർക്കണം, യു ഗോട്ട് നോളജ് ബട്ട് യു ഡസൻ്റ് ഹാവ് ക്യാരക്ടർ. തിങ്ക് അബൌട്ട് യു, നിങ്ങൾക്ക് സ്വഭാവമുണ്ട്, ഇല്ല, അറിവുണ്ട്. എന്ത് അപകടം പിടിച്ച ജീവിതമാണെന്ന് അല്പസമയം ചിന്തിച്ചു നോക്കണം. നോളജ് വിതൗട്ട് ക്യാരക്ടർ. അടുത്തത് സയൻസ് വിതൗട്ട് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞാൽ, എന്റെ കയ്യിലോട്ട് തീക്കുടുക്കെല്ലാം കൂടെ കിട്ടി, കിട്ടത് വരിച്ചു വാരി അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു ഒത്തിരി പേരെ കൊന്നു. ഓർത്തു നോക്കണം, എല്ലാവരും അവരവരുടെ കൈവശമിരിക്കുന്ന ആറ്റം ബോംബുകൾ, RR ബോംബുകൾ, ന്യൂട്രോൺ ബോംബുകൾ, കോസ്മിക് റേ ബോംബുകൾ, ലേസർ രശ്മികൾ, എല്ലാം ലോകത്തെ കത്തിക്കുവാനായി പരിശ്രമിക്കുന്ന ഒരു ദുഷ്ടതയുടെ കാലത്തിലാണ് നാം എത്തിയിരിക്കുന്നത്. അപകടം പിടിച്ച ശാസ്ത്രത്തിന്റെ വഴിതെറ്റിയ ലെക്കിൽ ലഗാനുമില്ലാത്ത യാത്രയുടെ കിരാതഘസ്തങ്ങൾ അനുഭവിക്കുന്നു നിങ്ങളും ഞാനും. സയൻസ് വിതൗട്ട് ഹ്യൂമാനിറ്റി. അടുത്തത് ഇൻഡസ്ട്രി വിതൗട്ട് മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ, ഞാനൊരിക്കൽ കണ്ടു ഒരു മനുഷ്യൻ ഒരു നാരങ്ങായുടെ തോട് കൊണ്ട്, ഞാൻ തൃശ്ശൂർ ടൗണിൽ നിന്നുകൊണ്ട് കണ്ട കാഴ്ചയാണ്, ഒരു നാരങ്ങായുടെ തോടെ അദ്ദേഹത്തിന്റെ മുമ്പിലിരിക്കുന്ന ഒരു ബേസിനിൽ അഴുക്ക് തീഞ്ഞളിഞ്ഞ വെള്ളത്തിൽ കമഴ്ത്തിയിട്ടിട്ടുണ്ട് ആ തോടെ. ഞാൻ ഈ മറുഭാഗത്തുനിന്ന് കാണുകയാണ്. ആ മനുഷ്യൻ ആരെങ്കിലും നാരങ്ങയോട് ചോദിക്കുമ്പോൾ ആ നാരങ്ങത്തോട് പെട്ടെന്ന് ഞാൻ എടുത്ത് കൈവശമിരിക്കുന്ന ഒരു കറക്ക് കമ്പനി ഉണ്ട്, അതിന്റെ പുറത്തോട്ട് വെച്ചൊന്ന് കറക്കി സർബത്തൊഴിച്ച് പഞ്ചസാര ഇട്ട് വെള്ളം ഒഴിച്ച് കുടുകൂട അടിച്ച് കൊടുക്കുക. ഈ ഒരു തോട് കൊണ്ട് മഹത്തായ മൂന്നാം വാരം പോസ്റ്റ് നോക്കണം, ദൈവമക്കൾ ഓർക്കണം, അത് കുടിക്കുന്നവന്റെ അകത്ത് ക്യാൻസർ പിടിക്കുന്നത് അത്ഭുതമല്ല. ഓർത്ത് നോക്കണം, ഇൻഡസ്ട്രി വിതൗട്ട് മൊറാലിറ്റി, ഇതാണ് ഇന്നത്തെ കറണ്ട് ഇവിൾ. അടുത്ത് നോക്കണം, അവസാനത്ത് നമുക്കിട്ടുള്ള അടിയാണ്. എല്ലാവരും ശരിയായിരുന്നോണത് കേൾക്കാനായിട്ട് നമുക്കിട്ടൊരു അടി അടിച്ചിട്ടുണ്ട്. പക്കലന്മാരെ എല്ലാം കൂടെ ഒരു ശരിക്കും ഒരു ചൂരൽ പ്രയോഗം നടത്തിയിട്ടുണ്ട്. എന്താണ് വെസ്റ്റ് മിനിസ്റ്റർ പറയുന്ന മോറൽ ഈവിൾ ഇൻ ദ സ്പിരിച്വൽ സൊസൈറ്റി? വർഷിപ്പ് വിതൗട്ട് സാക്രിഫൈസ്. പ്രൈസ് ലോർഡ്. മനസ്സിലായോ? പ്രൈസ് ലോർഡ്. അല്ലോ, ഞങ്ങള് ആരെയും ജാക്കി വെച്ച് സ്തോത്രം പറയിപ്പിക്കുകയോ യാഗം കഴിപ്പിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. യാഗം കഴിക്കേണ്ട ഡ്യൂട്ടി നിങ്ങളുടേതാണ്. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഇവിടെ വന്ന ശേഷം നിർബന്ധിച്ചിട്ട് പറഞ്ഞ സ്തോത്രമല്ലാതെ നീ പറഞ്ഞിട്ടുണ്ടോ? ഓർത്ത് നോക്കണം, എല്ലായ്പ്പോഴും പ്രാർത്ഥിപ്പീൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവീൻ. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. ദൈവമക്കളെ, ഒരു നിമിഷം നമുക്ക് സ്തോത്രം തന്നെ ഒന്ന് പറയാം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. Worship without sacrifice. യാഗമില്ലാത്ത ആരാധന. ദൈവമക്കൾ മറക്കരുത്, ഈ കുറ്റകൃത്യങ്ങൾ ഏഴും ഭൂമിയിൽ നടക്കുന്നത് കൊണ്ട് തമ്പുരാൻ മടങ്ങി വരാൻ പോവുകയാണ്. കുറ്റകൃത്യങ്ങളുള്ള പാപിയായ മനുഷ്യനെ കാണുവാൻ, നേരിട്ട് കാണുവാൻ സ്വർഗം തന്റെ പുത്രനെ അയക്കുക തന്നെ ചെയ്യും, നിശ്ചയമായിട്ടും അയക്കും. അതുകൊണ്ടാണ് God has given us a deontology. ദൈവം നമുക്ക് ഒരു മോറൽ ആൻഡ് എത്തിക്സ് തിരുവചനത്തിലൂടെ നൽകിയിട്ടുണ്ട്. പ്രസംഗിക്കുവാൻ നേരമില്ല, എന്റെ മാന്യ സുഹൃത്ത് പിന്നാലെ പ്രസംഗിക്കണം. ഞങ്ങൾ തമ്മിൽ ഒന്നിച്ചാണ് പ്രസംഗിക്കുന്നത് ധാരാളം സ്ഥലങ്ങളിൽ. ഇവിടെയും ഞങ്ങൾക്ക് ഒരുമിച്ച് ലഭിച്ചിൽ സന്തോഷിക്കുന്നു. നിശ്ചയമായിട്ടും എന്റെ സമയത്ത് ഞാൻ അവസാനിപ്പിക്കണം. വളരെ ഷോർട്ടായിട്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ദൈവം എന്തുകൊണ്ടാണ് ഭൂമിയോട് സംസാരിക്കുന്നത്? ദൈവം എന്തുകൊണ്ടാണ് മനുഷ്യനോട് സംസാരിക്കുന്നത്? As a man was an innocent creature, God spoke to him in his whole personality. മനുഷ്യനോട് ദൈവം നിരപരാധിയായിരുന്ന കാലത്ത് അവന്റെ വ്യക്തിത്വത്തോട് മുഴുവനോടുമാണ് ദൈവം സംസാരിച്ചത്. സ്തോത്രം. പ്രൈസ് ലോർഡ്. അവന്റെ ദേഹവും ദേഹിയും ആത്മാവും ഉണ്ട്. He got his spirit, he got his soul, and he has his body. മൂന്ന് ഘടകത്തോടും ദൈവം സംസാരിച്ചു. അതാണ് പാപമില്ലാത്ത കാലത്തെ ദൈവത്തിന്റെ ഭാഷണം. പാവിയായിട്ടുള്ള മനുഷ്യൻ ഹമാറ്റിയസ് ആന്ത്രപ്പോസ് പാവിയായിട്ടുള്ള മനുഷ്യൻ, അവരോട് ദൈവം സംസാരിക്കുന്നത് മനസാക്ഷിക്ക് നേരെയാണ്. സമയമില്ല എക്സ്പ്ലെയിൻ ചെയ്യാൻ, സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ദൈവം സംസാരിക്കുന്നത് മനസാക്ഷിയോടാണ്. പാപിയുടെ മനസാക്ഷിയിൽ ബോധം ഉണർത്തുന്ന ദൈവം ജീവിച്ചിരിക്കുന്നു തലയ്ക്ക് വീതെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ഒരു ജാതി, റിഡീംഡ് നേഷൻ, വീണ്ടെടുക്കപ്പെട്ട ജനം. അവർ പുറപ്പെട്ടു കഴിഞ്ഞപ്പോൾ യഹോവ സീനായുടെ അടിവാരത്തിൽ സംസാരിക്കുന്നു. എങ്ങനെ? ഗോഡ് ഈസ് സ്പീക്കിംഗ്, ഗോഡ് ഈസ് സ്പീക്കിംഗ് വിത്ത് എ ലൗഡ് വോയിസ്, അത്യുഗ്രമായ ശബ്ദത്തിൽ. മനുഷ്യരൊരിക്കലും മറക്കാതിരിക്കേണ്ടതിന് കല്ലിൽ അക്ഷരമായി കൊത്തി. സ്തോത്രം, ഫേസ് ദി ലോർഡ്. കല്ലിൽ അക്ഷരമായി കൊത്തി വച്ചിരിക്കുന്നു ദൈവത്തിന്റെ പ്രമാണങ്ങൾ. 760 പരം കൽപ്പനകളാണ് ഓൾഡ് ടെസ്റ്റമെന്റ് നൽകിയിരിക്കുന്നത്. There are 760. ഇത്രത്തോളം റൂൾസ് മറ്റൊരു ജാതിക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ അതിന്റെ ആകത്തുകയുടെ ക്യാപ്സ്യൂൾ പോലെ തിരഞ്ഞെടുത്താൽ 10 commandments എന്ന് പറയാം. 10 കൽപ്പന, 10 കൽപ്പനകളെ 10 വാക്കുകൾ എന്ന് പറഞ്ഞുള്ള ഭാഗമുണ്ട്. സമയക്കുറവുകൊണ്ട് ഞാൻ അവിടോട്ട് കടക്കുന്നില്ല. ഞാനൊന്ന് പറയാം, നിങ്ങളെല്ലാം കൂടി ഒന്ന് പറഞ്ഞേ 10 കൽപ്പന. ഞാനല്ലാതെ, എല്ലാവരും പറയണം, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്. നമ്പർ 2, ഒരു വിഗ്രഹത്തെയും ഉണ്ടാക്കരുത്. നമ്പർ 3, ശബ്ദം കുറഞ്ഞു, ഇറ്റ്സ് എ പിറ്റിബിൾ സിറ്റുവേഷൻ. നിന്റെ ദൈവമായ യഹോവയുടെ നാമം. നമ്പർ 4, അതെ, ശബത്ത് നാളിലെ ശുദ്ധീകരിപ്പൻ ഓർക്ക. നമ്പർ 5, ദീർഘായുസോടിരിക്കേണ്ടതിന് അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. നമ്പർ 6, കൊല ചെയ്യരുത്. നമ്പർ 7, വ്യഭിചാരം ചെയ്യരുത്. നമ്പർ 8, കൂട്ടുകാരനെ യാതൊന്നിനെയും മോഷ്ടിക്കരുത്. അടുത്ത നമ്പർ 9, കൂട്ടുകാരന് നേരെ കള്ളസാക്ഷ്യം പറയരുത്. അടുത്ത കൂട്ടുകാരനെ യാതൊന്നിനെയും. അത് 10 വാക്കിൽ ഞാനൊരു കൊച്ചു ഗുളിയാക്കിയിട്ടുണ്ട്. ദൈവമക്കളൊന്ന് കുറിക്കുന്നത് കൊള്ളാം. സ്തോത്രം. 10 വാക്യത്തിൽ 10 വാക്കുകൾ കൊണ്ട് അത് കുറിക്കാം. ഞാൻ ഇവിടെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്പർ 1, റിലിജിയൻ. നമ്പർ 2, വർഷിപ്പ്. നമ്പർ 3, റെവറൻസ്. നമ്പർ 4, ടൈം. നമ്പർ 5, അതോറിറ്റി. നമ്പർ 6, ലൈഫ്. നമ്പർ 7, പ്യൂരിറ്റി. നമ്പർ 8, പ്രോപ്പർട്ടി. നമ്പർ 9, ടങ്. നിന്റെ നാക്കേ ചുമ്മാ നീണ്ടു കിടക്കരുത്, വായിക്കകത്ത് കിടന്നാ മതി. ഓക്കെ. നമ്പർ 10, സെൽഫ് കണ്ടെന്റ്മെന്റ്, സ്വയം തൃപ്തി. തൃപ്തിയുള്ളവനായിരിക്കുക. ഈ 10 കൽപ്പനകൾ നൽകിയപ്പോൾ അതിലെ 4 കൽപ്പനകൾ ലവ് ടു ഗോഡ് അതിനകത്തെ റിക്വയർമെന്റ് ആണ്. 5 മുതൽ 10 വരെയുള്ള 6 കൽപ്പനകൾ ലവ് ടു മാൻ അതിനകത്തെ റിക്വയർമെന്റ് ആണ്. ദൈവം മനുഷ്യരിൽ പ്രതീക്ഷിക്കുന്ന 2 സ്നേഹമാണ് കോമൺലി ലവ്. സ്നേഹമാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. ഇന്ന് രാത്രി നമ്മുടെ ഹൃദയം സ്നേഹമുള്ള ഒരു കൊച്ചു ഹൃദയമാക്കാനായിട്ട് രക്തമൊന്ന് തളിച്ചൊന്ന് ക്ലീനാക്കണം. സ്തോത്രം. ആരോടെങ്കിലും ഇച്ചിരി വല്ല പിണക്കവും ഇച്ചിരി വാശിയൊക്കെ ഉണ്ടെങ്കിൽ കുശുകുശിപ്പ്, കിറുകിറുപ്പ്, പൊറുപൊറുപ്പ്, ഇതെല്ലാം സൗഖ്യമാകുന്നൊരു ദിവസമാകണം. ദ ലോ റിക്വയേഴ്സ് ലവ്. നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കണം, കൂട്ടുകാർ നിന്നെ പോലെ സ്നേഹിക്കണം. അല്പസമയം ഓർത്ത് നോക്കൂ. സ്നേഹമാണ് ദൈവം ആഗ്രഹിക്കുന്ന, പ്രതീക്ഷിക്കുന്ന പ്രമുഖ വസ്തുത. നിങ്ങൾ സൂക്ഷിച്ച് പഠിച്ചാൽ അറിയാം, ഞാനല്ലാതെ അന്യ ദൈവം ഉണ്ടാകരുതെന്ന് പറഞ്ഞാൽ റിലിജ്യൻ അതിനകത്ത് ആ ഹെഡിങ് കൊടുത്താൽ മതി. 2-ാമത്തത് വിഗ്രഹത്തെ ആരാധിക്കുന്ന അർത്ഥം വർഷിപ്പ്. ആരാധിക്കേണ്ടത് എങ്ങനെയാണെന്നിന്റെ മനസാക്ഷി അറിയണം. നമ്പർ 3, റെവറൻസ്. നീ ബഹുമാനിക്കേണ്ട ദൈവത്തെ നിന്റെ ഇഷ്ടത്തിനും നിന്റെ മനോവികാരങ്ങൾക്കും ഒത്തവത്തം ഒത്തവണ്ണം സൃഷ്ടിക്കരുത്, വളയ്ക്കരുത്, ഒടിക്കരുത്. ഗിവ് റെവറൻസ് ടു ഗോഡ്. ഒരു മദ്യപാനി ഒരിക്കൽ വെള്ളപ്പൊക്കത്തിൽ വീട് നഷ്ടപ്പെട്ട് വീടിന്റെ കൂരയുടെ പുറത്തിരുന്നുണ്ട്. 6 ആട്ടുപുഴയിലെത്തി റാന്നി ഭാഗത്തുനിന്ന് വന്നതാണ്. നേരം വെളുത്തപ്പോൾ അവനൊരു തെങ്ങിനിടയിൽ നിന്ന് 2 തെങ്ങിനിടയിൽ താങ്ങിയിരുന്നു. നിന്നിട്ട് പ്രഭാതത്തിൽ അവൻ മേലോട്ട് നോക്കിയപ്പോൾ തെങ്ങിൽ നല്ലൊരു കുടം കിടക്കുന്നു. ഉടനെ അവിടെ നിന്ന് പറഞ്ഞു എന്നാണ്, എൻ്റെ ദൈവം ഈ വെള്ളപ്പൊക്കത്തിൽ എനിക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ളത്. ദൈവം നിനക്ക് കരുതലാണെന്ന് നീ പറഞ്ഞു പിടിപ്പിക്കരുത്. മദ്യപന്മാർ ദൈവരാജ്യം അവകാശമാക്കിയില്ലെങ്കിൽ നീ മുങ്ങിച്ചത്താലും മദ്യപിക്കാൻ അവസരം കൊടുക്കരുത്. ദൈവങ്ങൾ ഓർക്കണം, ദാഹിച്ചു മരിച്ചാലും കൽപ്പന ലംഘിച്ച് ചാകരുത്. ചാകുകയാണെങ്കിൽ ചൊവ്വ ചാകണം. എന്നോട് അഡ്വക്കേറ്റ് പറഞ്ഞു, കാറ് മുട്ടിച്ച് ആകുകയാണെങ്കിലും നല്ല കാറ് മുട്ടിച്ചാകണമെന്ന്. എല്ലാം എഴുതി വെച്ചിരിക്കുന്ന പഴഞ്ചൻ വണ്ടി മുട്ടിയല്ല ചാകേണ്ടത്. ഒന്നാന്തരം ബെൻസ് ഇടിച്ച അതിന്റെ കീഴടി ഒന്ന് മരന്ന് കിടന്ന് എന്തോ സ്റ്റൈലായിരിക്കുമെന്ന്. ചാകുകയാണെങ്കിൽ ചൊവ്വ ചാകണം. ദൈവമക്കൾ പ്രത്യേകിച്ച് ഓർക്കണം, ജീവിതം അർത്ഥവത്തായിരിക്കണം, ജീവിത ലക്ഷ്യപൂർത്തിയുള്ളതായിരിക്കണം, ലക്ഷ്യമുള്ളതായിരിക്കണം ജീവിതം. ഇന്ന് രാത്രിയിൽ നമ്മുടെ മനസ്സുകൾ ദൈവത്തിന്റെ കൽപ്പനയുടെ മുമ്പിൽ നിൽക്കുകയാണ്. എന്താണ് കൽപ്പനയുടെ ദിവസത്തെ കോലാഹലം? സ്ഥൂലമായതും തീകത്തതുമായ പർവ്വതവും മേഘതമസ്, ഹൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കലല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. പിന്നെ എവിടെയാ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സിയോൻ പർവ്വതത്തിലും ദൈവത്തിന്റെ നഗരമായ പുതിയ യെരൂശലേമിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിയുടെ മുമ്പിലും സിദ്ധന്മാരായ ആത്മാക്കളെ അടുക്കലും ഹാവേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കൽ. ഹല്ലേലൂയാ. നമ്മുടെ പ്രിൻസിപ്പിൾ ഓർത്തു നോക്കണം അല്പസമയം. സുഹൃത്തെ, ഡിയോൺടോളജി എന്ന് പറഞ്ഞു, യു ക്യാൻ ഫ്രെയിം ദ ഡിയോൺടോളജി, സ്റ്റാർട്ട് ഇൻ ദ ഡെക്കലോഗ്. പത്ത് കൽപ്പനയിൽ ആരംഭിച്ചിട്ട് ഗിരിപ്രഭാഷണത്തിൽ തുടർന്നിട്ട് യാക്കോബിന്റെ ലേഖനത്തിൽ അവസാനിക്കുന്ന മൂന്ന് സ്റ്റെപ്പുകളാണ് ഡിയോൺടോളജിക്കുള്ളത്. ഓർത്തു നോക്കണം. നമ്മൾ പലപ്പോഴും പലതും പറയുമെങ്കിൽ ഒന്ന് ഒന്ന് വ്യാഖ്യാനിക്കണം. ഇന്നൊന്ന് വ്യാഖ്യാനിച്ചു ഉറങ്ങിയാൽ മതി. കൊല ചെയ്യരുത്, ഒരു ലൈഫിനെ അവസാനിപ്പിക്കുന്ന കൊല ചെയ്യരുതെന്ന് പറഞ്ഞത് ന്യൂ ടെസ്റ്റമെന്റിൽ വന്നപ്പോൾ. ന്യൂ ടെസ്റ്റമെന്റ് കമാൻഡ്മെന്റ്സ് ആർ ഹാർഡർ ഓർ ഈസിയർ. പുതിയ നിയമകൽപ്പന കനക്കുറവാണോ കനക്കൂടുതലാണോ? നിയമക്കൾ പറഞ്ഞേ കൂടുതലാ. ഒരിക്കലും കത്തി കുറഞ്ഞതല്ല ന്യൂ ടെസ്റ്റമെന്റ്. ഈ പത്ത് കൽപ്പനയും ലംഘിക്കുന്ന മനുഷ്യനെയാണ് രണ്ട് തിമോത്തിയോസ് മൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിച്ച ഭാഗത്ത് കണ്ടത്. ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. റോമാലേഖത്തിൽ വായിച്ചത് പുതുദോഷം സങ്കല്പിക്കുന്നവരെന്ന്. ആദാം ഒരു കൊച്ചു പാപം ചെയ്തുള്ളൂ, പക്ഷേ ഇന്നൊരു മൾട്ടിപ്ലൈഡ് സിൻ ആണുള്ളത്. ബഹുവിധമായ പാപമാണ് ഭൂമിയിലുള്ളത്. ഈ പാപത്തോട് പാപം മനുഷ്യൻ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഞാനും പാപം വെട്ടി കുറച്ചോണം. സ്വത്രം കട്ട് ഡൗൺ ദ നമ്പർ ഓഫ് സിൻസ്. ഓർത്തോട്ടെ ദൈവമക്കളെ, സ്വത്രം. അന്നത്തേക്കുള്ള ദോഷം മതിയെന്ന് തമ്പുരാൻ പറഞ്ഞു. അന്നത്തേക്കുള്ള ദോഷം മതിയെന്ന്. ഇന്നലത്തെ പാപം ഇന്ന് ചെയ്യരുത്. പാപത്തെ നേരിട്ട് കാണുവാൻ സർവശക്തൻ മടങ്ങി വരാറായി. നിങ്ങളും ഞാനും അവരവർ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിടക്കോണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിനെ ന്യായാസനത്തുമ്പാകെ നാം വെളിപ്പെടേണ്ടി വരും. ഓർത്തു നോക്കൂ, കൊല ചെയ്യരുതെന്ന് പറഞ്ഞു. ആ കൽപ്പന മത്തായി സുവിശേഷം അഞ്ചാം അധ്യായം 22 വാക്യം മുതൽ തമ്പുരാൻ പറയുകയാണ്. കൊല ചെയ്യരുതെന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. ഞാനോ നിങ്ങളോട് പറയുന്നു, I say unto you, ഞാനോ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും സഹോദരനോട് പറഞ്ഞേ മിണ്ടുന്നില്ല, മിണ്ടുന്നില്ല, സഹോദരനോട് കോപിച്ചാൽ. പോസ്പസൽ സായിപ്പ് എന്ന് പറഞ്ഞൊരു മിഷനറി മുളക്കഴ വന്നിരുന്ന താമസിച്ചിരുന്നു. പാസ്റ്റേഴ്സ് കോൺഫറൻസ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം ഇടയ്ക്ക് ചോദിച്ചു, ഇതുവരെയും പാസ്റ്റേഴ്സ് കോൺഫറൻസ് ആണ്, സഹോദരിമാർക്ക് വളരെ ഇൻട്രസ്റ്റ് തോന്നുന്ന സബ്ജക്റ്റാ. അദ്ദേഹം ചോദിച്ചു, ഇതുവരെയും ഭാര്യയോട് പിണങ്ങിയിട്ടില്ലാത്ത എത്ര പാസ്റ്റേഴ്സ് ഉണ്ടെന്ന് എനിക്കറിയണമെന്ന്. പാഷ ടി എം വർഗീസും പാഷ ടി വി ജോർജും പാഷ എം വി ചാക്കോയും പാഷ പി എ വി സാമും ഞങ്ങളെല്ലാം ഇരിക്കുന്ന ഒരു യോഗത്തിലാണ്. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളൊക്കത്തെ ഇങ്ങനെ അങ്ങിരുന്നു. ഞാൻ കോപിച്ചിട്ടുണ്ട്. കുഞ്ഞുഞ്ഞമ്മയോട് കോപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് കുഞ്ഞുഞ്ഞമ്മയാ പറയേണ്ടത്, മാത്യു സാറല്ലേ പറയേണ്ടത്. സ്വത്രം ഞങ്ങളെല്ലാം ഇങ്ങനെ ഇരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ 5 ദൈവദാസന്മാരുണ്ടായിരുന്നു. അവരഞ്ചു പേരും കൈപൊക്കി പിടിച്ചോണ്ട് നിൽക്കുക, ഞങ്ങളെയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇടയ്ക്ക്. ആ സമയത്ത് കർത്താവിന്റെ ദാസൻ പറഞ്ഞു, അവരെഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. അവരഞ്ചുപേരെ എഴുന്നേൽപ്പിച്ച് നിർത്തി. അനന്തരം അദ്ദേഹം പറഞ്ഞു, താഴേക്ക് ഇറങ്ങുന്നിട്ട് പറഞ്ഞു, അമേരിക്കയിൽ ഇതുപോലെ സഭയിൽ ശുശ്രൂഷകൻ ചോദിച്ചപ്പോൾ കോൺഗ്രിഗേഷനിൽ അഞ്ചെട്ട് പേര് കൈവുയർത്തി. ആ ദൈവദാസൻ അവരെ വിളിച്ച് പ്ലാറ്റ്ഫോമത്തിലേക്ക് കയറ്റി നിർത്തി. ഭാര്യയോട് ഇതുവരെയും കലം വീട്ടില്ലാത്ത പാസ്റ്റർമാര്. ശേഷം അദ്ദേഹം താഴെ ഇറങ്ങുന്നോണ്ട് ഇങ്ങനെ, ഇവരാണ് ഭൂലോക കള്ളന്മാരെന്ന് ഓർത്താക്കണം, ദൈവക്കളോർക്കണം. നീ കോപിച്ചിട്ടുണ്ട് സുഹൃത്തെ, നിനക്ക് അരിശം ഒരു കൂടപ്പുറപ്പാ. നല്ല അരിശമുള്ളവരെ ഞാൻ തൊട്ട് കാണിക്കാം. സ്തോത്രം. മുൻഗോപികളെ കണ്ടെത്താൻ വിഷമമില്ല, അഞ്ചു മിനിറ്റ് മതി. ഞാനിവിടെ ലീ കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങളെ ക്രിസ്ത്യൻ കൗൺസിലിംഗ് ആൻഡ് ക്രിസ്ത്യൻ സൈക്കോളജി, അപ്ലൈഡ് സൈക്കോളജി പഠിപ്പിച്ചപ്പോൾ പല കാര്യം ഞാൻ പഠിച്ചില്ല, ചിലത് പ്രാക്ടിക്കലാക്കുന്ന അങ്ങനെയാ. കോപിപ്പീൻ, പാപം ചെയ്യരുത്. കോപം പാപത്തെ ഉളവാക്കുന്നു. നാം വായിക്കുന്നത് സഹോദരനോട് കോപിക്കുന്നതല്ല, എവിടെ നിൽക്കും? ആ രണ്ട്, സഹോദരനോട് ടു സേ യുവർ ബ്രദർ റാക്ക എം ജി ഹെഡ്, തലയ്ക്കകത്ത് ചെളിയാണോടാ എന്ന് ചോദിച്ചു പോയെങ്കിൽ ന്യായവിധിയുടെ മുമ്പാകെ നിൽക്കേണ്ടി വരും. നമ്പർ 3, സഹോദരനെ മൂഢ എന്ന് വിളിച്ചാലോ എവിടെ പോവും? അയ്യോ ദൈവമേ, ഇതുവരെയും ആരെയും ആ പദം വിളിച്ചിട്ടില്ല. എന്റെ ധൈര്യം ഉണ്ടെങ്കിൽ കൈ പൊക്കണ്ട, പൊക്കണ്ട, കൈയൊന്നും പൊക്കൊന്നും വേണ്ട. ഇവിടെ ന്യായവിധി ആരംഭിക്കാൻ പോകുന്നില്ല. ദൈവമക്കൾ ഓർക്കണം, മൂഢ എന്ന് വിളിച്ചാൽ ഹെല്ല് ഓഫ് ഫയർ, അഗ്നി നരകത്തിലാണ് എത്തുന്നത്. എത്ര വലിയ കൽപ്പന, ഒരു നിമിഷം ചിന്തിക്കൂ. യുവർ ആങ്കർ, എന്റെ നിങ്ങളുടെ കോപം, അപകടം. കോപിക്കാതിരിക്കാമെങ്കിൽ കുറെ കാലം കൂടെ ജീവിച്ചിരിക്കുക, അല്ലേ ഉള്ള ഹാർട്ടുടച്ചാകും. ഓർക്കണം, 3 മിനിറ്റ് മാത്രമേ നമ്മുടെ ഹാർട്ടിന് ആയുസുള്ളൂ. നീ ശ്വസിക്കുമ്പോൾ 3 മിനിറ്റ് നേരത്തേക്ക് ശ്വാസം നിർത്തിവെച്ച് നോക്കിയാട്ടെ, ഓട്ടോമാറ്റിക്കലി നിന്റെ കാർഡിയൽ അറസ്റ്റ് ഉണ്ടാകും. 3 മിനിറ്റാ. ദൈവമക്കൾ ഓർക്കണം, അതേ സമയത്ത് കർത്താവിനെ ആത്മാവിൽ ആരാധിച്ച് കൈകൊട്ടി പാടിയാൽ സ്തോത്രം. ഇടയ്ക്ക് ഒരു ശാസ്ത്രജ്ഞനല്ല, ശാസ്ത്രീയ ലേഖനത്തിൽ പറഞ്ഞു, നമ്മുടെ കൈവെള്ളക്കകത്തൊക്കെ വരയുണ്ടല്ലോ, ഈ വര ഇവിടെ എല്ലാം വരയുണ്ട്. കിളിയൻ കൊണ്ട് വരുന്നവർ പറയും, ഇവിടെ 4 വരയുണ്ട്, 4 ഭാര്യ ഉണ്ടാകും, വെരുട്ടിക്കളി, നമ്മളെ ഭയപ്പെടുത്തിക്കളി. എന്റെ കയ്യിൽ നിന്ന് അറച്ച് വരയാ സ്തോത്രം. പക്ഷേ ഇറ്റ് ഇസ് നോട്ട് എ ട്രൂ, അത് സത്യമൊന്നുമല്ല. ദൈവമക്കളെ, ദൈവങ്ങളോർക്ക് അത് സത്യമൊന്നുമല്ല. എന്നാൽ ആ ശാസ്ത്രജ്ഞൻ പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. അദ്ദേഹം പറയുന്നത്, നമ്മുടെ ഇങ്ങനെ കൈ അടിക്കുമല്ലോ, ആഞ്ഞടിക്കുമല്ലോ, ഒടി അടിക്കാൻ പോവാ നമ്മൾ സ്തോത്രം. ആഞ്ഞടിക്കുമ്പോൾ, ഓരോ അടിയും അടിക്കുമ്പോൾ സലൈവ പോലെ ഈ കൈക്കകത്ത് ഒരു രസം പ്രൊഡ്യൂസ് ചെയ്യുകയാണ് സ്തോത്രം. പിന്നെ അടിച്ചോണ്ടിരിക്കുമ്പോൾ ഡു ഇറ്റ് അഗൈൻ, എല്ലാവരും ഒന്നടിച്ച് ഒരു നല്ല പിരിവിരിപ്പില്ലേ കൈക്ക് ഉണ്ട്. വീണ്ടും അടിച്ചോണ്ടിരിക്കുമ്പോൾ ആ ലാരാരസം പോലുള്ള രസം ബ്ലഡിനകത്തേക്ക് കിടക്കുകയാണ്. സാധാരണപ്പെട്ട ചെറിയ രോഗങ്ങളെല്ലാം പൊറുക്കുന്നത് ആ രസം കൊണ്ടാണെന്ന്. ദൈവമക്കളെ, ആത്മാവിൽ ആരാധിക്കുന്നവരുടെ ആരോഗ്യം ലോകമറിയണം. ഹല്ലേലൂയ, കൊട്ടിപ്പാടുന്ന വിശുദ്ധന്മാരുടെ ശക്തി ലോകമറിയണം. ഞാൻ നിർത്തട്ടെ. ദൈവമക്കളെ, നിങ്ങളുടെയും എൻ്റെ ഈ കോപം കൊണ്ട് അപകടം. കോപിക്കാത്ത വിശുദ്ധനായിരിക്കാൻ ഇന്ന് രാത്രി നമുക്ക് പ്രതിഷ്ഠിക്കാം. നോക്കണം എത്ര ഭയങ്കരമാണ്. യാക്കോബിന് ലേഖിച്ച് വന്നപ്പോൾ കോപിക്കുന്നവർക്കെതിരായിട്ട് എന്തെല്ലാം പറഞ്ഞിട്ട് പറയാൻ നേരല്ല. 3-ാമത്തെ സ്റ്റെപ്പറാ, 7-ാമത്തെ കൽപ്പന, സ്ത്രീയെ വ്യഭിചാരം ചെയ്യുന്നവൻ പാപം ചെയ്യുന്നു. ക്രിസ്തു പറയുന്നു, നോക്കുക, നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് പാപം ചെയ്യുന്നു. നോട്ട് എൻ ആക്ഷൻ ബട്ട് എ വിഷൻ, പ്രവൃത്തിയല്ല, ഒരു കാഴ്ചപ്പാടിൽ പാപം ഉണ്ടെന്നാണ് ന്യൂ ടെസ്റ്റമെന്റ് തിയോളജി. യാക്കോബ് 4-ാമത്തെ 4-ാം വാക്യം, വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുതമാകുന്നു. അങ്ങനെയാണെങ്കിൽ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കുന്നവൻ വ്യഭിചാര കുറ്റത്തിലാണ് പിടിക്കപ്പെടാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചിട്ട് പുത്ര മനുഷ്യനെ സ്വീകരിച്ചുകൊണ്ട് ദൈവരാജ്യ മഹത്വത്തിനായി ഉയർത്തെഴുന്നേറ്റതുപോലെ യോഗം കഴിഞ്ഞു പോകുമ്പോൾ പുതിയ സൃഷ്ടിയായി മടങ്ങിപ്പോകുമ്പോൾ നമുക്ക് ദൈവശല്ലേക്ക് സമർപ്പിക്കാം. സ്തോത്രം. ഏറെ പറയുവാൻ ആഗ്രഹമുണ്ടെങ്കിലും ക്ലോസ്ഡ് കണ്ണുകൾ അടച്ചിട്ട് ഒരു നിമിഷം ദൈവ മുമ്പാകെ ഒരു പ്രതിഷ്ഠ ചെയ്യുവാൻ നമുക്ക് സമയമെടുക്കാം. നിശ്ചയമായിട്ടും നാം കർത്താവിനെ അഭിമുഖീകരിക്കുവാനുള്ള സമയങ്ങൾ അടുത്തു വരികയാണ്. നമ്മൾ കർത്താവിനെ അഭിമുഖീകരിക്കുമ്പോൾ ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരാകുവീൻ എന്നുള്ള കൽപ്പനയാണ് നാം ഓർക്കേണ്ടത്. സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. മാലിന്യപ്പെട്ടിടാതെ നമുക്ക് ഓടാം. മണവാളൻ വരുവാൻ അടുത്തിരിക്കുന്നു.